കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പകൽ അവിടുത്തെ തിരുസ്ഥാനത്ത് ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. നൽകിയ വചനങ്ങൾക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങളോട് ഹൃദയാംഗമായി സംസാരിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആദാം മുതൽ ഇന്ന് വരെ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യവർഗം മൂന്ന് സ്ഥലങ്ങളിലായി ഇപ്പോൾ പാർത്തു വരുന്നു. 650 കോടിയിൽ അധികം ആളുകൾ ഈ ഭൂമിയിൽ പാർക്കുന്നു. അതുപോലെ വലിയൊരു സമൂഹം പറുദീസയിൽ വിശ്രമിക്കുന്നു. അതിലും വലിയൊരു സമൂഹം പാതാളത്തിൽ യാതനാസ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഈ മൂന്ന് ഗ്രൂപ്പുകളിലും വെച്ച് ഇന്നയോളം ഉണ്ടായിട്ടുള്ളവരിൽ ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യൻ ആരായിരുന്നു? ആ സോളമൻ രാജാവ് പ്രസ്താവിച്ചിട്ടുള്ള വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതുപോലെ നിസ്സാരമെന്ന് തോന്നിക്കുന്ന ചെറിയ ഉറുമ്പ് തുടങ്ങി ഏറ്റവും വലിയ മൃഗങ്ങളുടെ രാജാവായ സിംഹം വരെയും സകല ജീവജാലങ്ങളിൽ നിക്ഷിപ്തമായ ദിവ്യജ്ഞാനം, ഡിവൈൻ നോളജ് സോളമൻ രാജാവിന് മനസ്സിലായിരുന്നു. അത്ര വലിയ ജ്ഞാനിയായവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മോസ്റ്റ് വൈസ്, ദ വൈസസ്റ്റ് മാൻ ചോദിക്കുന്ന, മോസ്റ്റ് ഇഡിയറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം. മനുഷ്യൻ്റെ ആത്മാവ് മേലോട്ട് പോകുന്നു, മൃഗങ്ങളുടെ ആത്മാവ് താഴോട്ട് പോകുന്നു, ആർക്കറിയാം? ഇത് ഇഡിയറ്റിൻ്റെ ചോദ്യമാണ്. ഏറ്റവും വലിയ ജ്ഞാനിക്കും ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാം. ഇഡിയറ്റ്, മനസ്സിലായോ? യെസ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പുസ്തകം തുറന്ന് കാണുന്നതെല്ലാം ദൈവനിശ്വാസ്യമാണ് എന്ന് വിചാരിക്കരുത്. ഇതിൽ 6 പേരുടെ വാക്കുകളുണ്ട്. നമ്പർ 1, ദൈവത്തിൻ്റെ വാക്കുകൾ. 2, പിശാചിൻ്റെ വാക്കുകൾ. 3, ദുഷ്ടന്മാരുടെ വാക്കുകൾ. 4, വിശുദ്ധന്മാരുടെ വാക്കുകൾ. പിന്നെ ദൈവപുത്രൻ്റെ വാക്കുകൾ. 5, പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ. 6, എന്നുള്ള പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെ വാക്കുകൾ, 2, പുത്രനായ ക്രിസ്തുവിൻ്റെ വാക്കുകൾ, 3, പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ, 4, നീതിമാന്മാരുടെ വാക്കുകൾ, 5, ദുഷ്ടന്മാരുടെ വാക്കുകൾ, 6, ദുഷ്ടൻ്റെ വാക്കുകൾ. ഇതെല്ലാം കൂടെ വകതിരിച്ച് പഠിക്കണം. ആര് ആരോട് എപ്പോൾ എന്തിന് ഏത് സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് ചിന്തിക്കണം. വിശുദ്ധന്മാരുടെ അഥവാ നീതിമാന്മാരുടെ വാക്കുകൾ രണ്ടായിട്ട് തിരിക്കാം. അവർ ദൈവാശ്വാസ്യമായി ദൈവാത്മനിയോഗത്താൽ എഴുതിയിട്ടുള്ള വാക്കുകൾ. 2, അവരുടെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്താഗതികൾ, തോട്ട്സ് ദറ്റ് കെയിം ടു ദെയർ മൈൻഡ്. ഇത് രണ്ടും വകതിരിച്ച് പഠിക്കണം. ഉത്തമ ഭക്തന്മാർക്ക് പോലും ചിന്തകളിൽ ചില കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒന്നാണ് ആസാഫ്. ഒരു ദിവസം ചോദിച്ചു, ഞാൻ വെറുതെ അല്ലേ സ്വഭാവത്തിന് വന്നേ, വെറുതെ അല്ലേ പ്രാർത്ഥിക്കുന്നത്? ഇത്രയും പ്രാർത്ഥിച്ച് ഞാൻ ദുബല പത്തല ഞാൻ കരിഞ്ഞ് മെലിഞ്ഞ് തെളിഞ്ഞ് വരുന്നു. ഒരു യോഗത്തിനും പോകാത്തവരും മോട്ടാ തകിടയായിട്ട് വന്നോ, വലുന്നു, വലുതായി വരുന്നു. ഒരു ഗുണവുമില്ല. ഇത് ദൈവനിശ്വാസ്യമല്ല. എന്നാൽ ദൈവനിശ്വാസ്യമായ കാര്യം ഒടുവിലാണ്. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നീ അവരെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നു. എൻ്റെ ദൈവം എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ. അതാണ് ദൈവനിശ്വാസ്യം. ഇതുപോലെ ചില കാര്യങ്ങൾ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്തകളുണ്ട്. അതിൽ പൗലോസ് പോലും എൻ്റെ അഭിപ്രായം പറയുന്നു, എനിക്ക് തോന്നുന്നു. അത് തൻ്റെ ചിന്താമണ്ഡലങ്ങളാണ്. അതും അതുപോലെ രേഖപ്പെടുത്താൻ പരിശുദ്ധാത്മ മറന്നില്ല. എന്തിനാ അതുകൂടെ രേഖപ്പെടുത്തുന്നത് ചോദിച്ചാൽ, ഇങ്ങനെ ചിന്തകൾ നമുക്കുണ്ടാകാം, അപ്പോൾ അതിശയിച്ചു പോകരുതെന്നാണ്. അപ്പം കല്ലും നെല്ലും തിരിച്ചു പഠിക്കണം. മനസ്സിലായോ? ഒരു നേഴ്സ് ഒറ്റി എന്ന് പറയുന്നതല്ല ഓപ്പറേഷൻ തിയേറ്ററാണ്. പക്ഷെ ഉപദേശി പറയുന്ന ഒറ്റി ഓൾഡ് ടെസ്റ്റമെൻറ്റാണ്. കമ്പനിക്കാരൻ്റെ ഒറ്റി ഓവർ ടൈമാണ്. ആരാ പറയുന്നതെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ വാല്യൂ എടുക്കണം. നേഴ്സിൻ്റെ ഒറ്റി ഓപ്പറേഷൻ തിയേറ്ററും, ഉദ്ദേശിയുടെ ഒറ്റി ഓൾഡ് ടെസ്റ്റമെൻറ്റും, കമ്പനിക്കാരൻ്റെ ഒറ്റി എന്തുവാ ഓവർ ടൈം. അപ്പോൾ ഇതുപോലെ ആരാ പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, ഇപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. ഒരു ഗൈനോക്കോളജിസ്റ്റ് ലേഡി ഡോക്ടറോട് ചോദിച്ചു, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വിമ്മിഷ്ടപ്പെടുന്ന എപ്പോഴാണ്? അവൾ ഉടനെ പറഞ്ഞു, പ്രസവിക്കുമ്പോഴാണ്. എന്നാൽ ഒരു പ്രൊഫഷണൽ സ്റ്റോറുകാരനോട് ചോദിച്ചു, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വിമ്മിഷ്ടപ്പെടുന്ന എപ്പോഴാണ്? അയാൾ പറഞ്ഞു, പാത്രം കഴുകുമ്പോഴാണ്. എന്തോ കാര്യം, അയാളുടെ കടയിൽ വിമ്മെന്നൊരു സാധനമുണ്ട്, പാത്രം കഴുകുമ്പോൾ ഇത് എടുത്താൽ വിമ്മ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എപ്പോഴാണ് അല്ലേ? അപ്പം ഗൈനോക്കോളജിസ്റ്റിൻ്റെ ഒറ്റയും പാത്ര കച്ചവടക്കാരൻ്റെ ഒറ്റയും, അല്ല സോറി, വിമ്മിഷ്ടം രണ്ടും രണ്ടാ. ഒന്ന് ഗർഭപാത്രം, മറ്റേത് അലൂമിനിയം പാത്രം. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. ബന്ധമില്ല എങ്കിലും ആര് പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യാസം. ഇതുപോലെ വചനം പഠിക്കുമ്പോൾ ആരാ പറഞ്ഞത്, ആരോടാ പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്? കോൺടെസ്റ്റ് വെച്ച് വേണം, കോൺടെസ്റ്റ് വെച്ച് വേണം അർത്ഥം മനസ്സിലാക്കാൻ. ഇവിടെ ഈ വലിയ ജ്ഞാനിയുടെയും മനസ്സിൽ കൂടെ ചിന്ത കടന്നു പോവുക. മനുഷ്യൻ്റെ ആത്മാവ് മേൽ, അതാ 17-ാം വാക്യം വായിച്ച് എക്ലീശ്യാസ് 3:17 വായിക്കൂ. ഞാൻ ആ അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ, താൻ ദൈവനിശ്വാസി പറഞ്ഞ കാര്യമല്ല, തൻ്റെ മനസ്സിൽ, ആ അത് മതി, മനസ്സിൽ കൂടെ കടന്നു പോയ ചിന്തയാണ്. അപ്പോൾ ഏറ്റവും വലിയ ജ്ഞാനിക്ക് ഏറ്റവും മണ്ടത്തരങ്ങളും ചിന്തിച്ചെന്ന് വരാം, ചിന്തയിൽ കൂടെ കടന്നു പോകാം. മനസ്സിലാക്കണം, ആരും ലോകത്തിൽ സർവജ്ഞാനിയായിട്ടില്ല. വലിയ ജ്ഞാനിയാണ് ശലോമോൻ, പക്ഷെ സർവജ്ഞാനി എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, അതാരാ? ഒംനീഷ്യൻ, ദൈവം മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ ജ്ഞാനിക്കും എല്ലാം അറിവില്ല. IAS കഴിഞ്ഞ്, PhD കഴിഞ്ഞ് ഇതൊക്കെ വലിയൊരു ജ്ഞാനി ഒരുത്തൻ, ഒരു കൊച്ചു കുഞ്ഞു ചോദിച്ചു, സാറേ സാറേ ഒരു സംശയം ചോദിക്കട്ടെ, ചോദിച്ചോളൂ. എന്തോ ചോദിച്ചു, ഈ സകലത്തിന് ഉത്തരം പറയാം. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ഇതാർക്കറിയാം? എടാ ഭൂമിയിലുള്ളത് വല്ലതും ചോദിയില്ലേ? ഭൂമിയിൽ എത്ര വീടുകളുണ്ട്? എടാ കണ്ണിൻ്റെ മുമ്പിലുള്ളത് വല്ലതും ചോദിയില്ലേ? സാറിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൺപോളിൽ എത്ര പീലികളുണ്ടെന്ന് ചോദിച്ചു. ആർക്കറിയാം? ഒരു ഗുണം പിടിക്കാത്ത കൊച്ചൻ ചോദിച്ചു. മൂന്ന് ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ, ആകാശത്തിൽ ഹൗ മെനി സ്റ്റാർസ് ഇൻ ദ സ്കൈ, ഹു നോസ്? ആർക്കറിയാം? പിന്നെ ഭൂമിയിലുള്ളത് ചോദിക്കാൻ പറഞ്ഞു, ഭൂമിയിൽ എത്ര വീടുകളുണ്ട്? അതൊക്കെ അറിഞ്ഞോളൂ. എടാ കണ്ണിൻ്റെ മുമ്പിലുള്ള ചോദ്യം, കണ്ണിൻ്റെ മുമ്പിൽ, തൊട്ട് മുമ്പിൽ കണ്ണിൽ പീലികൾ എത്ര ഉണ്ടെന്ന് ഈ പൈലിക്ക് അറിയാൻ വയ്യ, അറിയാൻ വയ്യ. അപ്പം നമുക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ, സോ മെനി തിങ്സ് വി ഡു നോട്ട് നോ, തിങ്സ് വി ഡു നോട്ട് നോ. എല്ലാം അറിയാമെന്ന് ആരും വിചാരിക്കരുത്. ദൈവത്തിന് മാത്രമേ സകലതും അറിയാവുള്ളൂ. ദൈവത്തിന് മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളാണ്. ആർക്കറിയാം? താൻ ചോദിക്കുക. അറിവുള്ള, അറിവിൻ്റെ വിജ്ഞാന വേറെ ലോകത്തിൽ, സ്വർലോകങ്ങളിലും അധോലോകത്തിലും ഭൂലോകത്തിലുള്ള മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനി, അറിവിൻ്റെ വിജ്ഞാന കുബേരൻ ചോദിക്കുന്നു, ആർക്കറിയാം? നമ്മളെല്ലാം ഓരോ ദിവസം പല പ്രാവശ്യം രാവിലെ മുതൽ വൈകിട്ട് നമ്മുടെ കൊളോക്ക് ലാംഗ്വേജിലൊക്കെ ചോദിക്കുക, ആർക്കറിയാം? എന്തോന്ന് ആർക്കറിയാം? ആരാകും? ആർക്കറിയാം അല്ലേ? ഇന്ന് രാവിലെ ബൈബിൾ ക്ലാസ്സിന് വന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാവിലത്തെ എൻ്റെ വിഷയം എന്തുമായിരുന്നു, ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് പറഞ്ഞോ, പറഞ്ഞോ, ആ കുറച്ച് പറ. ആ വീട്ടിൽ നിന്ന് വീട് വിട്ട് കടലിലേക്ക് പോകും. ഇന്നലെ രാത്രി യോഗത്തെ സംബന്ധിച്ചോട്ട് ചോദിക്കുന്നു, എന്തുവായിരുന്നു ഇന്നലത്തെ രാത്രി എൻ്റെ വിഷയം? ചത്ത സിംഹത്തെ. വെള്ളിയാഴ്ച രാത്രി യോഗത്തിൽ വന്നതോട് ചോദിക്കുന്നു, എന്തോ അറിയാമോ? ഞാനിവിടെ ഡെഡ് ഫ്ലൈ, ഡെഡ് ലൈൻ, ആൻഡ് ടുഡേ മോർണിംഗ് വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ട യേശു. ഇതാണ് ഓക്കെ. ചില ആളുകൾ യോഗത്തിന് വന്നിരുന്ന പ്രസംഗം കഴിഞ്ഞിട്ട് ചോദിക്കൂ, എന്തോ എന്ന് പ്രസംഗിച്ചത്, ആർക്കറിയാം? കാരണം ശ്രദ്ധിച്ചില്ല. കൊച്ചിൻ്റെ കാര്യം നോക്കി, ഇവിടെ എവിടെയും കൊച്ചിന് കളിക്കുന്നത് നോക്കിക്കൊണ്ട്, ഒരു കൊച്ചു മതിയല്ലോ, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണവെങ്കിൽ പതിഞ്ഞിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ വീട്ടിൽ അയ്യോ പൂട്ടി ചന്ന് വന്നേ, അത് ഓർത്തുകൊണ്ടിരിക്കും, ആർക്കറിയാം? പിന്നെ ചിലർ വളരെ ശ്രദ്ധയോടെ ഇരിക്കും, പക്ഷേ പ്രസംഗം ഒരു വാക്യം വായിച്ച് ഒരു പോക്ക് പോകും, എവിടെ കൂടെ പോകുന്നത് ആർക്കറിയാം? ഏതുകൊണ്ടോ ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് എന്ന് പറയും, കാടയിലും പടപ്പയിലും തല്ലി തല്ലി, യാതൊന്നും ഒരു വിഷയമില്ല, ഞങ്ങൾ പോവുക. അപ്പോഴും ചോദിക്കും, എന്തായിരുന്നു പ്രസംഗം, ആർക്കറിയാം? അപ്പോൾ ഈ ചോദ്യം പ്രസംഗം കഴിഞ്ഞ ശേഷം ഈ ചോദ്യം ചോദിച്ചാൽ, ഒന്ന് ഈ നിൻ്റെ കുറ്റം, അല്ലെ പ്രസംഗൻ്റെ കുറ്റം. പ്രസംഗം ശരിയായിട്ട് ഒരു വിഷയത്തിൽ നിന്നില്ല, അത് പ്രസംഗൻ്റെ കുറ്റം, അല്ലെ നീ കേട്ടില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, ആർക്കറിയാം? എന്നാൽ ഇന്നത്തെ സഭായോഗം കഴിഞ്ഞിട്ട് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കൊക്കെ, ജോയി പാസ്റ്റർ എന്തുവാണ് സഭായത്തിന് പ്രസംഗിച്ചത്, ധൈര്യത്തോടെ പറഞ്ഞുകൊള്ളൂ, ആർക്കറിയാം? കാരണം എൻ്റെ വിഷയം ഇന്നതാ, ആർക്കറിയാം? അതാണ് എൻ്റെ വിഷയം. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ സിറക്കസിലായിരുന്നു. അപ്പോൾ രാത്രി യോഗത്തിന്, ശനിയാഴ്ച രാത്രി യോഗത്തിന് വന്ന് സംബന്ധിച്ചൊരു ഫാമിലിയിൽ ഹസ്ബൻഡിന് അടുത്ത ദിവസം വരാൻ പറ്റത്തില്ല, അയാൾക്ക് ഈവനിങ് ഡ്യൂട്ടി. ഒരു രീതിയിലേക്ക് കഴിഞ്ഞാൽ അയാൾക്ക് യോഗം മിസ്സാക്കാനും, അയാളുടെ ഭാര്യ പറഞ്ഞയച്ചു. ഭാര്യ പറഞ്ഞയച്ച കൂട്ടത്തിൽ അയാളൊരു പേപ്പറും പേന എല്ലാം കൊടുത്തിട്ട്, നീ ചെന്ന് ആദ്യയോട് അന്തം, എനിക്ക് വിഷയം കേൾക്കണം, എനിക്ക് ഒരു രീതിയിൽ അവധി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വിഷയമാണ് പ്രസംഗിച്ചത്. അയാൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങി, നേരം വെളുത്ത് ഭാര്യ വിളിച്ചിട്ട്, എന്തുവായിരുന്നു ഇന്നലത്തെ പ്രസംഗം, ആർക്കറിയാം? അയാൾക്ക് ദേഷ്യം വന്ന്, എന്തിനടി നിന്നെ അങ്ങോട്ട് വിട്ടത്? അപ്പോഴും അവൾ പറഞ്ഞു, ആർക്കറിയാം? അപ്പോഴും അയാൾക്ക് ദേഷ്യം വന്നിട്ട് അയാൾ പോയി കഴിഞ്ഞപ്പോൾ ചെന്ന് പറഞ്ഞു, എന്നോട് ദേഷ്യപ്പെട്ടെന്ന് പിന്നെ നോട്ട് കാണിച്ചു, ഇതാ ആർക്കറിയാം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ വിഷയം എന്തുവാ, ആർക്കറിയാം? അതാണ് ഇന്നത്തെ ചോദ്യം. സഭാപ്രസംഗം 3:21, ഹു നോസ്? ആർക്കറിയാം? 6 പ്രാവശ്യം ഈ ചോദ്യം ബൈബിളിൽ വന്നിട്ടുണ്ട്. 6 മോറൽ ലെസൺസ് അതിനകത്തുണ്ട്. 6 times the question repeats, who knows, who can know? Aarkariya. First question is that. Manishyan, after death, what is going to happen? മനുഷ്യൻ ഒരു സെക്കൻഡിൽ രണ്ട് പേര് വെച്ച് മരിക്കുന്നു മരിക്കുന്നു. വൺ, ഈ യോഗം തുടങ്ങിയപ്പോൾ മുതൽ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഡൈയിങ് എവറി ഡേ. ഹൂ ക്യാൻ നോ വെയർ ദ സോൾ വിൽ ഗോ ആഫ്റ്റർ ദ ഡെത്ത്? ആർക്കറിയാൻ കഴിയും എന്നാണ്. അഞ്ച് വ്യൂസ് അതിനെക്കുറിച്ചുണ്ട്. ഫൈവ് വ്യൂസ്. നമ്പർ വൺ, എത്തിസ്റ്റ് വ്യൂ. എത്തിസ്റ്റ് വ്യൂ, ദോസ് ഹു തിങ്ക് ദാറ്റ് ദേർ ഇസ് നോ ഗോഡ്, ദേ തിങ്ക് എവറിഥിങ് കംസ് ടു ആൻ എൻഡ് ബൈ ഡെത്ത്. നോ മോർ ലൈഫ്, നോ മോർ സ്പിരിറ്റ്, നോ മോർ ഏഞ്ചൽ, നോ മോർ ഹെവൻ, നോ മോർ ഹെൽ. ഒന്ന്, നിരീശ്വരവാദിയുടെ വീക്ഷണം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, നാളെ ചാകുമല്ലോ. സ്വർഗമില്ല, ദൂതമില്ല, ഭൂതമില്ല, ആത്മാവില്ല, സ്വർഗമില്ല, നരകമില്ല, എല്ലാം മരണത്തോടെ സ്റ്റോപ്പ്. ഇതാണ് എത്തിസ്റ്റ് വ്യൂ. നമ്പർ ടു, ഈജിപ്ഷ്യൻ വ്യൂ, മിസ്രൈമി വ്യൂ. ദാറ്റ് ഇസ് ആസ് ലോങ് ആസ് ദ ബോഡി ഈസ് കെപ്റ്റ് സേഫ്, യുവർ സോൾ വിൽ ബി സേഫ്. നിന്റെ ശരീരം ശരിയായിട്ട് സൂക്ഷിക്കുന്നിടത്തോളം ആത്മാവ് സുരക്ഷിതമായിരിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്, പശ്ചാത്തലത്തിലാണ് ഈജിപ്ഷ്യൻ മമ്മീസ്, പിരമിഡ്സ് ഒക്കെ വന്നത്. അങ്ങനെയാണ് മമ്മി സൂക്ഷിക്കുകയാണ്. ശവശരീരം, മൃതശരീരം 3000 years, അല്ല 2000 years കൂടുതൽ പഴക്കമുള്ളത് ഇപ്പോഴും ഉണ്ട്. അവരുടെ ആത്മാവ് സുരക്ഷിതമായിരിക്കുന്നു. നമ്പർ ത്രീ, ഇന്ത്യൻ വ്യൂ. അവിടെ ശേഷം റീഇൻകാർണേഷൻ. വൺസ് എ പേഴ്സൺ ഡൈ, എഗെയിൻ നെക്സ്റ്റ് ജന്മം, ഹി വിൽ ബിക്കം എ കൗ, ദെൻ എൻ ഓക്സ് ഓർ എ ക്യാറ്റ്. റീഇൻകാർണേഷൻ, പിന്നെ ജീവിക്കുന്ന ദേഹത്ത് കയറുക, അതുപോലെ ആക്ട് ചെയ്യുക. ഇതൊക്കെ ആണ് ഇന്ത്യൻ വ്യൂ, മതങ്ങളുടെ റിലീജിയസ് വ്യൂ എന്ന് പറയുന്ന തേർഡ്. ഫോർത്ത്, നോമിനൽ ക്രിസ്ത്യൻ വ്യൂ, നാമധേയ ക്രിസ്ത്യാനിയുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ കൊണ്ട് കിടക്കുന്നെങ്കിലും വായിക്കാത്ത കുറേ ക്രിസ്ത്യാനികളുണ്ട്. അത് വായിക്കണമെന്ന് ആഗ്രഹമില്ല, പ്രസംഗം കേട്ടാലിരുന്ന് ഉറങ്ങും, കേൾക്കണമെന്ന് ആഗ്രഹമില്ല, പിന്നെ അച്ഛൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നതിലെ ആളുകൾ. അതാണ് നോമിനൽ ക്രിസ്ത്യൻ വ്യൂ. അവരുടെ വിചാരം നേർച്ച കാഴ്ചകൾ കൊണ്ടും കുർബാന കൊണ്ടും മരണശേഷം നടക്കുന്ന പ്രക്രിയകൾ കൊണ്ടും പെരുന്നാൾ കൊണ്ട് സ്രാക്തം കൊണ്ട് മരണാനന്ദ പ്രക്രിയ കൊണ്ട് പതുക്കെ 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 ബസ്പുർക്കാന ബസ്പുർക്കാന കുട്ടിനരകം ശുദ്ധീകരണം പ്രഗട്രി കയറി 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 ഓരോ ആണ്ട് കഴിയുന്തോറും ഗുണപ്പെടാത്ത അപ്പൻ മേലോട്ട് മേലോട്ട് കയറുന്ന അല്ല ഗുണപ്പെടാത്ത, മനസ്സിലായോ? അവരെ വിചാരിക്കുന്ന പതുക്കെ പതുക്കെ ഇവരങ്ങ് ആത്മാവ്. അങ്ങനെ ഒരു തരംഗം ഫെഡപ്പായി, എല്ലാ വർഷവും നടക്കണം. അവസാനം ചോദിച്ചു, അച്ഛൻ എവിടം വരെയായി എൻ്റെ അപ്പൻ? അടുക്കാറായി എന്ന് പറഞ്ഞു. ആ എന്നാൽ ഈ ആരോഗ്യമുള്ളവൻ അങ്ങ് പോയിക്കോളും, അച്ഛൻ ഇനി ഈ ആഴ്ച കുർബാന വേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ വിവരം കിട്ട ചില ക്രൈസ്തവർ, അവർ വിചാരിക്കുന്നത് പതുക്കെ പതുക്കെ പോകുന്ന. നെക്സ്റ്റ് ലാസ്റ്റ്, ദ ജെനുവിൻ ക്രിസ്ത്യൻ വ്യൂ, യഥാർത്ഥ ക്രിസ്തീയ വ്യൂ. ക്രിസ്തു പഠിപ്പിച്ചതാണ്. യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് അഭിപ്രായങ്ങളല്ല. ഹീസ് നെവർ സെഡ് എ സജഷൻ ഓർ ഒപ്പീനിയൻ. ജീസസ് സെഡ് ഉള്ളി കമാൻഡ്മെൻറ്റ്, വെർലി വെർലി ഐ സേ അൻ ടു യു. നമ്മുടെ കർത്താവ് അഭിപ്രായം പറഞ്ഞിട്ടില്ല, യേശു ആധികാരികമായി പറഞ്ഞതാണ്. എന്താണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്? ലൂക്ക് 16 ചാപ്റ്ററിലെ ദ റിച്ച് മാൻ ആൻഡ് ലാസറസ്. അത് ഉപമയല്ല, ഉദാഹരണമല്ല, ഭാവനയല്ല, ഇമാജിനേഷൻ അല്ല. ഇറ്റ്സ് നോട്ട് എൻ ഇമാജിനേഷൻ. ധനവാനോടും ഉണ്ടായിരുന്നു, അതിനുശേഷം ഇതാ ഒന്ന് ലാസറും ഉണ്ടായിരുന്നു, മരിച്ചു. ധനവാൻ അതോ ലോകത്തിൽ പാതാളത്തിലേക്ക് പോകും, ലാസറോ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകും. അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നതും ധനവാൻ കണ്ടു, സംസാരിച്ചു, തിരിച്ചറിഞ്ഞു. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്ന നാവിനെ തണുപ്പിക്കണമേ, ടിപ്പ് ഓഫ് ദ ഫിംഗർ, പ്ലീസ് കൂൾ ഡൗൺ. മകനെ, സാധിക്കുകയില്ല, നമുക്ക് തമ്മിലൊരു വലിയ വിടവുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടോ അവിടെ ഇങ്ങോട്ടോ വരുവാൻ കഴിയുകയില്ല. നീ ആയുസിൽ നന്മ അനുഭവിക്കുന്ന ഓർക്ക, ഇവൻ എന്തോ കഷ്ടം അനുഭവിച്ചു, ഇവനിവിടെ നന്മ അനുഭവിച്ചു. എന്നാൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവൻ ഓർത്തു. അപ്പോൾ മരണാനന്തരം, നമ്പർ വൺ, കാണാം. ഈ കണ്ണ് ഇങ്ങനെ തിരുമി അടച്ചാലും ഉൾക്കണ്ണുകൊണ്ട് കാണാം. നമ്പർ ടു, തിരിച്ചറിയാം. അബ്രഹാമിനെ തിരിച്ചറിഞ്ഞു, ലാസനെ തിരിച്ചറിഞ്ഞു. നമ്പർ ത്രീ, സംസാരിക്കാം. ഫോർ, കേൾക്കാം. ഇങ്ങോട്ട് പറഞ്ഞ് കേട്ടു. 5 സഹോദരന്മാരെ ഓർത്തു. കാണാം, യു ക്യാൻ സീ, യു ക്യാൻ ഹിയർ, യു ക്യാൻ റെക്കഗ്നൈസ്, ആൻഡ് യു ക്യാൻ ടോക്ക്, ആൻഡ് യു ക്യാൻ റിമെമ്പർ ഈവൻ ആഫ്റ്റർ ഡെത്ത്. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. രക്ഷിക്കപ്പെടാത്ത വ്യക്തി അഥവാ പാതാളത്തിലേക്ക് അറസ്റ്റ് വാറണ്ടോടും നിത്യനാശത്തിലേക്ക് പോകുന്നു, രക്ഷിക്കപ്പെട്ട വ്യക്തിയോ പറദീസായിലേക്ക് ഉയരുന്നു. ഡെഡ് ഇൻ സിൻ ഓർ ഡെഡ് ഇൻ ക്രൈസ്റ്റ്. ഒന്നിൽ രണ്ട് മരണമേ ഉള്ളൂ ഇന്ന് ഭൂമിയിൽ. ഒന്ന്, പാപത്തിൽ ജനിച്ചു, പാപത്തിൽ വളർന്നു, പാപം ചെയ്തു, പാപമോചനം പ്രാപിച്ചില്ല, പാപത്തിൽ മരിച്ചു, പാതാളത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിലായി. രണ്ടാമത്തെ വ്യക്തി, ഹി വാസ് ഇൻ ക്രൈസ്റ്റ്, യു ആർ സേവ്ഡ്. ദ ഹവ് ക്രൈസ്റ്റ് വിത്ത് ഇൻ, ദേ ആർ ഇൻ ക്രൈസ്റ്റ്, ദ ലിവ് ഇൻ ക്രൈസ്റ്റ് ഇൻ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ദ ഡൈ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് നിത്യ തേജസ്സാണ്. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യാശയുള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണ്. ആർക്കറിയാം, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മാവ് എവിടെ പോകുന്നു? ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും. ഈ എക്ലീഷ്യാസ്റ്റിക്സ് 12:7 തന്നെ അതിന് ഉത്തരമുണ്ട്. 12:7 ഒന്ന് വായിച്ചു നോക്കിയാട്ട്, ആത്മാവ് എവിടേക്ക് പോകുന്നു, ഇവിടുത്തെ ചോദ്യം, അവിടുത്തെ ഉത്തരം എന്താ? 12:7 ആ മണ്ണ് മണ്ണോടി ചേരും. ആ അതാ, അത് ഭാവനയല്ല, അതാണ് ഇൻസ്പയർഡ് എന്ന് പറയുന്നത്. അത് ദൈവം വിശ്വാസ്യമാണ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രക്ഷാനിർണയം പ്രാപിച്ച സകല മനുഷ്യർക്കും അറിയാം അവരുടെ ആത്മാവ് നിത്യതയിലേക്ക് പോകും, ഒന്നുകിൽ നിത്യ പാതാളം അല്ലെങ്കിൽ നിത്യ പറുദീസ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് സാമുവൽ 12:22 2 ശമൂവേൽ 12:22 വാക്യം ഒന്ന് വായിക്കൂ. 12:2 നെക്സ്റ്റ്, ദാവീദാണ്, സൊലോമോന്റെ പിതാവായ ദാവീദ്. അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടി മരിച്ചുപോയി. തെറ്റിനെ കുറിച്ച് ഒരു ബോധവുമില്ല നിൽക്കുമ്പോൾ ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞു, ഉപമയോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. അവൻ റിബല്യസ് ആയില്ല, അയ്യോ ഞാൻ പാപം ചെയ്തു പോയി. ഓക്കെ, നിന്റെ പാപം ദൈവം ക്ഷമിച്ചിരിക്കുന്നു. വെറുതെ ഒരു പാപം പേര് പറഞ്ഞതല്ല. 51 സങ്കീർത്തനം ആ സമയത്ത് രചിച്ചത്, ദൈവമേ നിന്നെ ദയിക്കുന്നതൊക്കെ ഉണ്ട് എന്നോട്, എൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മാറ്റി, എന്നോട് ഞാൻ പാപം ചെയ്തു പോയി, നിനക്ക് അനിഷ്ടമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപത്തോട് പശ്ചാത്തലം നെടുമ്പോട് വീഴുന്നു, നിലവിളിക്കും ദൈവം. പക്ഷേ ദൈവം പാപം ക്ഷമിച്ചെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിലാണ് ഈ കുട്ടി ഉണ്ടായത്. ആ കുഞ്ഞ് ചാകും, കുഞ്ഞ് തെറ്റ് ചെയ്ത അല്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കുന്നതാണ്. ഉടനെ അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ച് 7 ദിവസം ഫാസ്റ്റിങ്ങിൽ ഇട്ടെന്ന് വെച്ചു. നെടുമ്പാട് വീഴുകയാണ്, എഴുന്നേൽക്കുന്നില്ല, തിന്നുന്നില്ല, കുടിക്കുന്നില്ല, എങ്ങനെങ്കിലും കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. സോറി, അൺഫോർച്ചുനേറ്റ്ലി ദ ചൈൽഡ് ഡൈഡ്. ഉടനെ ഭൃത്യന്മാരിത് പറയാനായിട്ട് മടിച്ചു, ഇവനോട് എങ്ങനെ പറയും? ഇവർ മന്ത്രിക്കുന്ന കേട്ടപ്പോൾ അവൻ്റെ മനസ്സിലായി, കുഞ്ഞ് മരിച്ചോ? മരിച്ചുപോയി. ഇത് കേട്ട ഉടനെ ഈ മനുഷ്യൻ എഴുന്നേറ്റ് തൈലം പൂശി കുളിച്ച് ഒരുങ്ങി ആലയത്തിലേക്ക് പോവുകയാണ്. അയ്യോ, ഇതെന്തൊരു വിരോധാഭാസം! കുഞ്ഞിന് സോക്കേടാണെന്ന് കേട്ടപ്പോൾ കരയുന്നു, നിലവിളിക്കുന്നു, ഉപവസിക്കുന്നു. കുഞ്ഞ് മരിച്ചെന്ന് കേട്ടപ്പോൾ അതെ, തൈലം പൂശി കണ്ണുനീരെല്ലാം തുടച്ച് കുളിച്ച് ഒരുങ്ങി ആലയത്തിൽ പോകുന്നു. ഇതെന്തെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്ന മറുപടിയാണ്, ജീവനോടിരുന്നപ്പോൾ ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. സ്വർഗസ്ഥനായ ദൈവം എൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കുമോ ഇല്ലയോ ആർക്ക് അറിയാം? ആർക്കറിയാം? ആ ദൈവത്തിൻ്റെ മനസ്സെനിക്കറിയാൻ വയ്യാത്തോണ്ട് ചെയ്തത്. പക്ഷേ ഈ ഉപവാസം വ്യർത്ഥമല്ലായിരുന്നു. കരഞ്ഞത് നിലവിളിച്ച ഉപവാസം വ്യർത്ഥമല്ല. ഈ ഉപവാസം എന്താ 7 ദിവസം ഉപവസിച്ചിട്ടുണ്ട് ദൈവം കേൾക്കാഞ്ഞതല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, അതിനേക്കാൾ ഉത്തമമായൊരു സന്തതി ദൈവം പിന്നെ കൊടുത്തു. 1, 2 ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുവാനുള്ള കറേജ് ദൈവം കൊടുത്തു. ഇതാണ് ഉപവാസ പ്രാർത്ഥനയുടെ വിജയം എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒരിക്കലും നിൻ്റെ ഉപവാസം വ്യർത്ഥമായിരിക്കില്ല സഹോദര സഹോദരി. Keep in continuous touch with your Lord. Your fasting and prayer is never in vain. ഒന്നുകിലെ പ്രശ്നം പരിഹരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ദൈവകൃപ നിങ്ങൾ പകരും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാണ്. ഒരു വേദനയാണ്, മാറണേ 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 മാറണേ, മാറുന്നില്ല. പക്ഷെ പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥിച്ചോ. മാറിയില്ലെങ്കിലും ഒരു വലിയ കാര്യം നടക്കും, അത് ഫേസ് ചെയ്യാനൊരു ശക്തി തന്നുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം. ഇതാ പൗലോസിനുള്ളത്, 3 സ്വർഗം വരെ കയറിയവന്, അദൃശ്യ ലോകത്തിലെ മഹത്വജീവികളെ കണ്ടവനാ, ദൈവസ്കരം കൊണ്ടുള്ള സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തിയനാ, തനിക്കൊണ്ടൊരു വലിയ പോരാട്ടം. കുത്തുക കുത്തുക ദൂതൻ, മാറണേ മാറണേ മാറണേ, മാറുന്നില്ല മാറുന്നില്ല. കയ്യിൽ നിന്ന് റൂമാൽ കൊണ്ടുവന്ന് ഇട്ടാൽ രോഗികൾ സൗഖ്യം വരും. തനിക്ക് പോകാൻ വയ്യാത്തോണ്ട് തൻ്റെ റൂമാൽ, തൻ്റെ വേർപ്പിൻ്റെ ആ അതിന് പോലുള്ള റൂമാലിന് ശക്തിയുണ്ട്. പക്ഷെ തൻ്റെ രോഗത്തിന് സൗഖ്യം വരുന്നില്ല. പക്ഷെ പരാജയമല്ലായിരുന്നു പ്രാർത്ഥന. മകനെ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി അനുഭവിച്ചവർക്കോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ പോരാടൂ. യുവർ പ്രെയർ ഈസ് നോട്ട് ഇൻ വെയിൻ. ആ പ്രശ്നത്തിന് പരിഹാരമില്ലെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യുവാനുള്ള ദൈവകൃപ തന്നുകൊണ്ടിരിക്കും. കുത്തൽ കൂടുന്തോറും, വേദന കൂടുന്തോറും കൃപ കൂട്ടിക്കൊണ്ടുവരും, കൃപ കൂട്ടിത്തരും. കൂടുതൽ കുത്ത് വരുമ്പോൾ കൂടുതൽ കൃപ, കൃപ, കൃപ. വേദന കൂടുമ്പോൾ കൃപ കൂടും. ഇതാണ് ദൈവത്തിൻ്റെ പരിസ്ഥിതി, ദൈവത്തിൻ്റെ സ്തോത്രം. നെക്സ്റ്റ്, Joel 2:14 Joel 2:14 ആർക്കറിയാം? പ്രാർത്ഥന വ്യർത്ഥമല്ല, അതാണ് ശരിയായുള്ള അതിൻ്റെ ഉത്തരം. Joel 2:14:2-14 ആർക്കറിയാം? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ജോവൽ ഇസ്രായേൽ മുഴുവൻ പാപം ചെയ്യുന്നു, ദൈവ വഴി വിട്ടുപോകുന്നു, ദൈവകൃപയിൽ നന്ദിപ്പെട്ടു പോകുന്നു. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അനുതാപമില്ല. ഇതാ ഒരു റിവൈവൽ പ്രീച്ചർ വരുന്നു, ജോവൽ. അയ്യോ, നിങ്ങൾ നശിക്കാതിരിക്കണമെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ വെക്കണം. ഇതിന് സഭ മുഴുവനും വരണം. സഭ മുഴുവൻ വരട്ടെ, ന്യൂലി മാരീഡ് വരട്ടെ, കപ്പിൾസ് വരട്ടെ, മണവാട്ടിഞ്ഞോട്ടിറങ്ങട്ടെ, മണവാളൻ വരട്ടെ, ഉള്ളറയും കിടപ്പറയും വിട്ടഞ്ഞോട്ട് വരട്ടെ, കുഞ്ഞുകുട്ടി ആബാല വൃദ്ധം വരട്ടെ, നെടുമ്പാട് വീഴട്ടെ, നിലവിളിക്കട്ടെ. സ്വർഗത്തിലെ അപ്പച്ചൻ കേൾക്കുമോ ആർക്കറിയാം? ഉത്തരം 100% ദൈവം കേൾക്കും. കേൾക്കും, ദൈവത്തിന് സ്തോത്രം. ദൈവപൈതലെ, കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ കണ്ണുനീര് പോലും കരച്ചിൽ പോലും തള്ളിക്കളയാത്ത ദൈവം ദൈവജനത്തിൻ്റെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല. പക്ഷെ റിബല്യസ് ആറ്റിറ്റ്യൂഡ് ആകരുത്. ആരാ പാപം ചെയ്യാത്ത? പാപം ചെയ്ത ഒരു വ്യക്തി പാപം ചെയ്ത 10 പേരുടെ പേര് കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഒരു പ്രയോജനമില്ല. അവൻ അതിലെ പോയി, അവൾ അതിലെ പോയി, ഇത് പോന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. There is no social judgment. There is no family judgment. There is no collective judgment. There is only personal judgment. Each and every one of you will have to stand before the judgment seat of Christ. Will have to give an account of every word that you spoke, every secret things you did, every idle word that proceeded from your mouth, every imagination of the heart will come to light. Cannot say there is no social judgment, there is only personal judgment. Can you believe that? Amen. So never blame anybody. Adam chodichu, Adame nee endha cheythathu ennodu kodi irupa nee thanna ee stree vrichavalam thannu njan endu venam vrudhe irunnu njan kalyanam kadikkonu njan parnju njan engana irikkum nannalla nee kandu njan kandilla njan aavashyapettittilla enikku kalyanam kadikkom urakkidhu nee anesthesia thannathu nee dose thannathu nee operate cheythathu nee ell eduthathu nee stree undaaki vechathu nee kooti cherthathu nee avalude chodire നീ എന്തോ അതിൽ ചെയ്തത് അവളോട് ചോദിച്ചു. ഇതേ പോന്ന് ചോദിച്ചു, നീ ഉണ്ടാക്കി മുന്നോട്ട് വിട്ട ജന്തു. ബ്ലെയിമിങ് സംബഡി. അവർക്കുണ്ടായ മോനോ അനിയനെ കൊന്നേച്ചു വന്നു. വേറെ ഈശ്വര ബ്രദർ, അയ്യോ കോപത്തി കൊന്നുപോയെന്നല്ല, ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ. റിബല്യസ് ആറ്റിറ്റ്യൂഡ്. പഴിചാരുന്ന ആദാം, മറുതലിക്കുന്ന കയീൻ, കുഴിച്ചു മൂടിക്കളയുന്ന ആഖാൻ, കള്ളം പറയുന്ന ഗെഹസി, സ്വയം നീതീകരിക്കുന്ന ശൗൽ, കെട്ടിഞാന്ന് ചത്തുകളയുന്ന യൂത, ഇവരൊക്കെ നശിച്ചു. പക്ഷേ അലറിക്കരഞ്ഞ ദാവീദിന് നീതീകരണം ലഭിച്ചെങ്കിൽ, വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് യുവർ സിൻ, ബ്രദർ സിസ്റ്റർ? ആർ യു ഡു യു വാണ്ട് ടു ഹൈഡ് ഇറ്റ്? യു വാണ്ട് ടു ജസ്റ്റിഫൈ യുവർ സെൽഫ്? യു വാണ്ട് ടു കമ്മിറ്റ് ആൻ എൻഡ് ടു യുവർ ലൈഫ്? ഇഫ് യു വിൽ റിപ്പെൻറ്റ് അബൌട്ട് യുവർ സിൻ, ഗാഡ് വിൽ ഷോ മേഴ്സി. പ്രൈസ് ദ ലോർഡ്. അലറിക്കരഞ്ഞാൽ നിശ്ചയമായിട്ട് അനുതാപം ഉണ്ടാകും. വിശ്വസിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. ആർക്കറിയാം? അതിന് ഡൗട്ട് ഇല്ല. തീർച്ചയായിട്ടും വരുമ്പോൾ 3:4 Jonah 3:9 third chapter of Jonah, 9:3-9. ആർക്കറിയാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോനാ, ഇതൊരു ജാതീയ രാജാവിൻ്റെ പ്രസ്താവനയാണ്. നിലവിൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുമാർ, പാപം വർദ്ധിച്ചു വർദ്ധിച്ചു. Sin was increasing. Prophet was supposed to go and preach against him. No, Nineveh. അവൻ ചെന്ന് പ്രസംഗിച്ചു. ന്യായവിധി വരുന്നു. Within couple of days, God is going to pour out his wrath upon this nation. And they did wisely. Let us have a fasting and prayer. നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഈ വിവരം പ്രജകളായി ഫാസ്റ്റിംഗ് പ്രയർ നിശ്ചയിച്ചത്. പക്ഷെ രാജാവ് ഇത് കേട്ടു. രാജാവ് ഭർവോൻ്റെ അനിയനല്ലായിരുന്നു. ഹു ഈസ് ഗോഡ് ഭർവോ ആസ്റ്റ് റിബല്യസ് ക്വസ്റ്റ്യൻ. അയാൾ ഈ ഉപവാസത്തിൻ്റെ മൂർച്ച അങ്ങ് കൂട്ടി, എല്ലാവരും പ്രാർത്ഥിക്കുക വന്ന മൂർച്ച കൂട്ടി. മറ്റേ യോവേലിലെ ഉപവാസവും യോനായിലെ ഉപവാസവും തമ്മിൽ വ്യത്യാസം നിങ്ങൾ കാണണം. ഈ ന്യൂലി മാരീഡ് കപ്പിൾസും ഓൾഡും ന്യൂവും, മണവാളനും മണവാട്ടിയും ആബാലവൃത്തം മനുഷ്യവർഗമായി യോവേലിൽ ഉപവസിച്ചത്. പക്ഷെ യോനായിൽ ഉപവാസത്തിൽ മൃഗങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്തു. പ്രാർത്ഥനയ്ക്ക് ആക്കും കൂടെ അറിയാൻ വയ്യെങ്കിൽ അതിൻ്റെ 6 മുതലൊന്ന് വായിച്ചു നോക്കാം. ജോനാ 3, അതിൻ്റെ 2 വാക്യം മുമ്പ് തന്നെ വായിച്ചു നോക്കാം കേട്ടോ. ജോനാ 3. Yeah. എൻ്റെ സെവൻത് വേഴ്സ് വായിച്ചോട്ടെ, സെവൻ ഏഴാമത്തെ വാക്യം, മൂന്നിൻ്റെ ഏഴ്, മൂന്നിൻ്റെ ഏഴ്. ആ എനി ബീസ്റ്റ്, ആ ഫ്ലോക്ക്, എനിത്തിങ്, ഡു നോട്ട് ഈറ്റ് എനിത്തിങ്. മലയാളത്തിൽ നിന്ന് വായിച്ച്, ബീസ്റ്റ് ഓർ ഫ്ലോക്ക്, മൂന്നിൻ്റെ ഏഴ്. ആ ആ ആജ്ഞയാവിത്, രാജാവ് അങ്ങനെ മൂർച്ച കൂട്ടുകയാണോ, ഫാസ്റ്റിങ്ങിൻ്റെ മൂർച്ച കൂട്ടുക എന്നേ. ആ മനുഷ്യനോ മൃഗമോ കന്നാലിയോ ആടോ, ഓഹോ ഫാസ്റ്റിംഗ് പ്രയറിന്. ഇപ്പം മറ്റേത് ആണും പെണ്ണും മണവാളനും മണവാട്ടിയും ചെറുക്കനും എല്ലാവരും കൂടെ വരേണ്ടത്, ഇത് മൃഗങ്ങളും കൂടെ ഫാസ്റ്റ് ചെയ്യണമെന്ന്. എന്തോ പാപം ചെയ്തേ മൃഗങ്ങൾ, എന്തോ അതിന് പാപമല്ലേ ചെയ്യാൻ അറിയാവൂ, അതിന് മോറലുണ്ടോ? ഒന്നുമില്ല. പക്ഷേ മൃഗങ്ങൾ ആട് മാട് കന്ന് ആലി കൂടെ ഉപവസിക്കണം എന്ന് പറയാൻ കാരണമെന്താ? ഇതിൻ്റെ പാപ ശുദ്ധീകരണത്തിനാണോ? അല്ല, അതിൻ്റെ കാരണം മനസ്സിലാക്കണം. ഇതിൻ്റെ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ. ജനങ്ങളെല്ലാം കൂടെ പ്രാർത്ഥന, ന്യായവിധി വരല്ലേ, ഞങ്ങൾ പാപം ചെയ്തു പോയേ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത്, കാളയ്ക്ക് വെള്ളം കൊടുത്തില്ലല്ലോ, ആടിന് പിണ്ണാക്ക് കൊടുത്തില്ലല്ലോ, പാല് കറന്നല്ലോ, കോഴി മുട്ട ഇട്ടേച്ച് പോയത്, കാക്ക എടുത്തില്ല പോകൂ, കോഴിയുടെ മുട്ട എടുത്തില്ലല്ലോ, മുട്ട എടുത്തില്ലല്ലോ പാ, അയ്യോ. അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥനയുടെ ഏകാഗ്രത തെറ്റും. മൃഗങ്ങളും കംപ്ലീറ്റ് ഉപവസിക്കാമെങ്കിൽ ഉപവാസത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മൃഗങ്ങളും കൂടി ഉപവസിച്ചെങ്കിലേ പ്രാർത്ഥനയ്ക്ക് ആക്കം കൂടുകയുള്ളൂ. ദൈവമക്കളെ, ഉപരിപ്ലവമായി പറഞ്ഞുവിടുന്ന വാചകങ്ങളിലല്ല, ഉള്ളിൻ്റെ ഉരുക്കത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അച്ചടിച്ച പ്രാർത്ഥനാ പുസ്തകങ്ങളില്ലേ നാമധേയ ക്രിസ്ത്യാനികളുടെ ഇടയിൽ? വായിച്ചു വിട്ടാൽ മതി, വായിച്ചു വിട്ടാൽ മതി. നല്ല സുന്ദരമായ ഭാഷ, വല്ലവനും പ്രാർത്ഥിച്ചു വെച്ചതാ, നീ പ്രാർത്ഥിച്ചാൽ മതി. ഇതൊന്നും സ്വർഗത്തിൽ പോകുന്ന പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയിൽ വാചകത്തിൻ്റെ മനോഹരതയല്ല, ബ്യൂട്ടി ഓഫ് ദ ലാംഗ്വേജ് അല്ല, ശബ്ദത്തിൻ്റെ ഉയർച്ചയല്ല, ഉള്ളിൻ്റെ ഉരുക്കമാണ് പ്രധാനം. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് പ്രാർത്ഥിക്കാം, പാണ പഠിച്ച് 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 ഇങ്ങനെ പാടാം, മെക്കാനിക്കൽ സിംഗിങ്, മെക്കാനിക്കൽ പ്രീച്ചിങ്, മെക്കാനിക്കൽ പ്രേയിങ്, അല്ലേ? ഇതൊന്നും എൻ്റെ പ്രിയ മോൾ ഇവിടെ ഇരിപ്പുണ്ട്, 3 വയസ്സ് പ്രായമുള്ള പുളി ഗ്ലോറി, പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. ജനലിലൂട്ടി ചാടി പിടിച്ച് കയറി ഒരു പാട്ട് പാടും, ബോംബെയ് സേ ആയ മേരാ ദോസ്ത്. ഞാൻ എൻ്റെ പാട്ട് ഉത്സവത്തിലൊന്നും ഇതില്ല, ഞാൻ ചോദിച്ചു പായ് പൊട്ടി ഡി നീ മേലെ ഈ പാട്ട് പാടരുത്. ഞാൻ ഒരു പുതിയ പാട്ട് പഠിപ്പിച്ചു, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, അങ്ങനെ പാടി, അത് പാടി. പക്ഷേ ഞാൻ എങ്ങാണ്ട് യോഗത്തിന് പോയിട്ട് ഇന്നപ്പോൾ ഞാൻ ഇല്ലെന്ന് കണ്ടുകൊണ്ട് പിന്നെ ബോംബെയ് സേ ആയ മേരാ ദോസ്ത്. അപ്പോഴേ ഗ്രഹപ്പഴയ്ക്ക് ഞാൻ അങ്ങോട്ട് ഇല്ലേ, ഉടനെ ഉടനെ പാട്ട് നിർത്താം, ഓ ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. എന്തൊരു പാട്ട്! ഞാനും അങ്ങ് ചിരിച്ചു പോയി, അവളുടെ മമ്മി അങ്ങ് ചിരിച്ചു പോയി. മവളെ ഇതാന്ന് അടുത്ത വരി, ഒന്നാമത്തെ വരി ബോംബെയ് സേ ആയ മേരാ ദോസ്, രണ്ടാം വരി ഓ ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ ബോംബെയിലും ഇല്ല ദോസ്താവ്, കാര്യമില്ല, 3-year-old സ്മോൾ ഗേൾ. ഇതിലാണ് മെക്കാനിക്കൽ സിംഗിങ്. ഇപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിൽ, ആത്മീയ ഗോളത്തിൽ ഇത് വളരെ വലുതായിട്ടുണ്ടല്ലോ എന്ന്. സോ ഞാനുണ്ടെങ്കിൽ ഹല്ലേലൂയാ യേശു, ഞാനില്ലെങ്കിൽ ബോംബെയ് സീ ആയാ മേരാ ദോസ്ത് എന്ന് പറയുന്ന പോലെ. ഏ മെക്കാനിക്കൽ, ഇത് ടച്ച് ചെയ്യുന്നില്ല ഹാർട്ടുമായിട്ട്. ഞാൻ ഈ പറയുന്നത് വെറുതെ ചിരിക്കാനല്ല. ധാരാളം പാട്ടുകൾ നാം പാടുന്ന വായിൽ അധരചർവണമാണ്. അത്യുന്നതൻ അധരചർവണത്തിൽ തൃപ്തിപ്പെടുകയില്ല. ആന്തരികമായ സ്പർശനമില്ലാത്ത പാട്ടും പ്രാർത്ഥനയും സ്വർഗത്തിൽ അംഗീകരിക്കപ്പെടുകയില്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? All that is within me, praise the Lord. അങ്ങനെയാണ് 103 സങ്കീർത്തനം. All that is within me, can you lift up your hand and say hallelujah? Oh my soul, praise the Lord. Oh my soul, forget not all his benefits. 103 സങ്കീർത്തനത്തിൽ ആദ്യത്തെ 4-2 വാക്യങ്ങൾ എത്ര ഓളുണ്ടെന്ന് അറിയാം? 4 ഓളുണ്ട്. നമ്പർ 1, All that is within me, praise the Lord. എന്തുകൊണ്ടാണ്? Forget not all his benefits. He forgiveth all your iniquities. He healeth all your sickness. See, all sickness healed. All sins are forgiven. All benefits are remembered. That why not all that is within me, praise the Lord. ദൈവത്തിന് സ്തോത്രം. നിന്റെ സകല രോഗങ്ങളും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുകയല്ല, ചികിത്സിക്കുകയല്ല, സൗഖ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. എല്ലാ പാപങ്ങളും അകൃത്യം ഒക്കെയും മോചിക്കുന്നവനാണ് ദൈവം. അവൻ്റെ ഉപകാരങ്ങളൊക്കെയും ഓർക്കുന്നെങ്കിൽ നിൻ്റെ അന്തരംഗമൊക്കെയും ചേർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതാണ് നിന്നെ രാജാവ് പറഞ്ഞത്. വെറുതെ പ്രാർത്ഥിക്കാൻ വരുമ്പം കാളയും പശുവും ആടും മാടും പാപം ചെയ്തതുകൊണ്ടല്ല, അവർക്ക് വെള്ളം കൊടുക്കാനും പിണ്ണാക്ക് കൊടുക്കാനും നീ പോയാൽ പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രത കിട്ടുകയില്ല. അതുകൊണ്ട് വെറുതെ മെക്കാനിക്കൽ പ്രയർ മുസ്ലിങ്ങളൊക്കെ സമയം വരുമ്പം നിലത്ത് വീട് പ്രാർത്ഥിക്കുന്ന പോലെ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ അല്ല. അതുകൊണ്ട് പാല് തിളപ്പിക്കാൻ അടുപ്പ് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും വന്ന് പ്രാർത്ഥിക്കരുത് കേട്ടോ സഹോദരി. പല പാല് അലലിയ ഗ്ലോറി അലലിയ പാപ പല പാല് അലലിയ അലിയ പല പാല് അലലിയ അലലിയ ഇതും ശരിയാവില്ല അത് ശരിയാവില്ല. അതുകൊണ്ട് അത് തിളച്ച് വെച്ച ശേഷം കുക്കിങ് അരി അടുപ്പത്ത് ഇട്ടേച്ച് എൻ്റെ ഇടയ്ക്ക് കയറി പ്രാർത്ഥിക്കാൻ പോകരുത്, അവിടെ നിന്നോട് പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് അതുകൊണ്ട് ഡൂ ദ വർക്ക്. പ്രാർത്ഥനയിൽ നീ ഉപയോഗിക്കുന്ന വാക്കുകളല്ല പ്രാധാന്യം, നിൻ്റെ ചിത്തം ലയിച്ചിരിക്കണം, നിൻ്റെ അന്തരംഗം ലയിച്ചിരിക്കണം. ഇതാണ് നിനവേ രാജാവ് ചെയ്തത്. നെക്സ്റ്റ് എസ്തേർ 4:14 പ്ലീസ്. എസ്തേർ 4:14, തീർച്ചയായിട്ടും നിനവയോട് ദൈവം കരുണ ചെയ്തു, അത്ഭുതമായി ദൈവം വിടുവിച്ചു. ആർക്കറിയാം? ആ ദൈവം അനുദവിച്ചു, അനർത്ഥത്തെക്കുറിച്ച് അനുദവിച്ചു. നെക്സ്റ്റ് എസ്തേർ 4:14 വായിക്കൂ. മിണ്ടാതിരുന്നാൽ ഉദ്ധാരണം രക്ഷയുണ്ടാകും, നീ നശിച്ചുപോകും. പിന്നെ ആർക്കറിയാം? നെക്സ്റ്റ് അർഹതയില്ലാത്തൊരു യുവതി ഇതാ രാജാവിൻ്റെ പട്ടമഹിഷിയായി. ഷീ ബിക്കം ദ ക്വീൻ, അൺമെറിറ്റഡ് ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ്. രാജാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ഒരു രാജ്ഞിയായി അവൾ തീർന്നു. പൊൻചെങ്കോൽ അണിഞ്ഞുകൊണ്ട് രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ പിടിക്കുന്ന രാജ്ഞിയെ, ഇതാ നിൻ്റെ ജനം മുഴുവൻ നശിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നിൻ്റെ ടൈം പ്രോപ്പർലി വിനിമയം ചെയ്യുന്നു. നിൻ്റെ ജനത്തിന് വേണ്ടി നീ അപേക്ഷിക്കേണ്ട സമയമാണ്. നീ മിണ്ടാതിരുന്നാൽ യഹൂദൻ നശിക്കയില്ല, അവർക്ക് എവിടുന്നെങ്കിലും ഉദ്ധാരണമുണ്ടാകും, പക്ഷെ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചുപോകും. ഇതിനായിട്ടല്ലേ മകളെ നിന്നെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തിയത്? ആർക്കറിയാം? നമ്മൾ ഇതുപോലെ ഉയർത്തപ്പെട്ടവരാണ് വിശ്വസിക്കുന്നുണ്ടോ? ചേറ്റിലല്ലയോ കിടന്നതോർത്ത് നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചത് നമ്മുടെ ജീവിതം. ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ജ്ഞാനികളെ രചിപ്പിപ്പാൻ പോഷത്വമായി ദൈവം തിരഞ്ഞെടുത്തപ്പോൾ നിന്നെയും എൻ്റെയും കൂടെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നതിൽ മഹാരാജാവിൻ്റെതല്ല, സ്വർഗീയ രാജാവിൻ്റെ പട്ടമഹിഷിയായിരിക്കാൻ ആ ദൈവം നമ്മളെ ആക്കിയത്. ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയാണ് ദൈവസഭ. ആ മണവാട്ടി പദത്തിലേക്ക് വന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പദവി ഉയർത്തിയപ്പോൾ നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇനി അവിടെ നിന്ന് ആ പദവിയിൽ ലയിച്ചിരിക്കുമല്ല, നീ പ്രയോജനപ്പെടണം. നിൻ്റെ സാന്നിധ്യം, നിൻ്റെ പൊസിഷൻ വലുതായപ്പോൾ റെസ്പോൺസിബിലിറ്റിയും വലുതായി. ഈ വലിയ പദവിയിലുണ്ടെങ്കിൽ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയേണ്ട ഒരു ചുമതല നിനക്കുണ്ട്. സുവിശേഷം അറിയിക്കേണ്ട ചുമതലയുണ്ട്. രണ്ട് മേഖലകളിൽ നീ പ്രയോജനപ്പെടണം. നമ്പർ വൺ, വിതിൻ ദ ചേർച്ച്. യുവർ സർവീസ് ഇസ് റിക്വയർഡ് വിതിൻ ദ ചേർച്ച്, ലോക്കൽ ചേർച്ച്. നമ്പർ ടു, ഔട്ട്സൈഡ് ദ ചേർച്ച്. ദൈവസഭ വിശ്വാസിക്ക് പുറത്തും ജോലിയുണ്ട്. 2 Corinthians 2:15, 2 Corinthians 2:15 രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. എന്താ ദൈവസഭയ്ക്കകത്ത്? ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തു, ബലഹീനരെ താങ്ങൂ, കർമ്മം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിക്കൂ. നിനക്ക് സാമ്പത്തിക നന്മയുണ്ട്, തീരെ നന്മ അനുഭവിക്കാത്ത പ്രിയപ്പെട്ടവർക്ക് അല്പം ഷെയർ ചെയ്ത് കൊടുക്കൂ, ഷെയർ ചെയ്ത് കൊടുക്കൂ, ഷെയർ ചെയ്ത് കൊടുക്കൂ. അങ്ങനെ നിൻ്റെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ, ഉതകട്ടെ. പണം കൊണ്ട് സഹായിക്കൂ, വാക്കുകൊണ്ട് സഹായിക്കൂ, പ്രവൃത്തി കൊണ്ട് സഹായിക്കൂ. അതാണ് മറ്റ് പൊതുലോകത്തിൽ സുവിശേഷം അറിയിക്കൂ, ആത്മാക്കളെ നേടൂ. നിൻ്റെ പദവി ദൈവം തന്നത് നിനക്ക് ഉത്തരവാദിത്തത്തോടുകൂടിയാണ്. കൂടുതൽ പണം വാങ്ങിക്കുന്നവരുണ്ടോ? കൂടുതൽ പദവിയിൽ എത്തിയവരുണ്ടോ? ആത്മീയ പദവിയും ഭൗതിക പദവിയും. വെൻ യുവർ പൊസിഷൻ ഈസ് ഗ്രേറ്റ് ബ്രദർ സിസ്റ്റർ, യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ഗ്രേറ്റ്. അതാണ് ഭൂമിയുടെ ഉപ്പെന്ന് പറയും. ഡൈനിങ് ടേബിളിൽ ആഹാരം വിളമ്പുന്നു, നടുക്ക് ഉപ്പ് വെച്ചിരിക്കുന്നു. ആ ഉപ്പ് അവിടെ കണ്ടതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉപ്പിൻ്റെ പ്രയോജനം അത് ആഹാരത്തിൽ ലയിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ പേര് ഉപ്പ് തൂണെന്നാണ്. ലോത്തിൻ്റെ ഭാര്യ ആരായി? ഉപ്പ് തൂണായി. സഭ ഉപ്പ് തൂണല്ല. സഹോദരാ സഹോദരി, നീ ഉപ്പ് തൂണല്ല, ഉപ്പാണ്. ലയിച്ചു ചേരണം. ദൈവത്തിന് സ്തോത്രം. ഇതായിരുന്നു എസ്തേറേ നിന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നതൊരു ഉത്തരവാദിത്വം. ഇവിടെ നിന്ന് ചിന്തിക്കും, ഈ ദൈവസഭയ്ക്ക് ഞാൻ കയറിയിട്ട് എത്ര നാളായി, എന്നെയും കൊണ്ട് ദൈവത്തിന് എന്തോ പ്രയോജനം? ഇത്ര ചോദിച്ചാൽ മതി. ദൈവസഭയ്ക്ക് എന്തോ പ്രയോജനം? ഞാൻ വാങ്ങിക്കുന്ന ശമ്പളം കൊണ്ട് സുവിശേഷത്തിന് എന്ത് പ്രയോജനമുണ്ടോ? എൻ്റെ വീടും പദവിയും കൊണ്ട് എന്ത് പ്രയോജനം? നീ തന്നെ സുഖിച്ച് ജീവിക്കാനല്ല പ്രത്യുത, നിൻ്റെ സാന്നിധ്യം കൊണ്ട് ദൈവസഭയ്ക്ക് അനുഗ്രഹമുണ്ടാകണം. നിൻ്റെ സാന്നിധ്യം കൊണ്ട് പൊതുലോകത്തിൽ ചില ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. നശിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവരെ രക്ഷയെങ്കിലേക്ക് നയിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. മഹാരാജാവിനോട് അപേക്ഷിക്കുവാൻ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇങ്ങനല്ലേ മകളെ ഈ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവന്നത്? ആർക്കറിയാം? യു ആർ എക്സോൾട്ടഡ് ഇൻ ഹൈ പൊസിഷൻ വിത്ത് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. அந்த லாஸ்ட் க்வெஸ்டின் ரோமன்ஸ் 11:34 ரோமன்ஸ் 11:34 ரோமர் 11:34 வாய்க்கு. മതി. ഹൂ ക്യാൻ നോ ദ മൈൻഡ് ഓഫ് ദ ലോർഡ്? ഇവിടെ ആർക്കറിയാമെന്നല്ലെങ്കിൽ അതാണ് ഉദ്ദേശം. കർത്താവിൻ്റെ മനസ്സ് ആർക്കറിയാം? കർത്താവിനെ അറിഞ്ഞവർക്ക് മാത്രമേ അറിയാം. നമ്മൾ വിചാരിച്ചു എല്ലാ ആശയം പോയി, ഓ ഇനി എനിക്ക് ജോലി കിട്ടാനേ പോകുന്നില്ല, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഉണ്ടാകാനേ പോകുന്നില്ല, ഒരിക്കലും എനിക്കൊരു പ്രൊമോഷൻ കിട്ടാനേ പോകുന്നില്ല, എൻ്റെ കുഞ്ഞ് പരീക്ഷ ജയിക്കാനേ പോകുന്നില്ല. സ്റ്റോപ്പ്. പക്ഷേ നിരാശപ്പെടരുത്. നിന്നെക്കുറിച്ച് നിൻ്റെ കർത്താവിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു രൂപരേഖയുണ്ട് സഹോദര സഹോദരി. ആമീൻ. സംതിങ് വെരി ഹിഡൻ. അതിപ്പോൾ വെളിപ്പെടുന്നല്ലേ ഉള്ളൂ. അവൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് എന്താ? ഹാമിന്നൊരു ജോലി ഇല്ലെങ്കിൽ മേൽത്തരമായൊരു ജോലി നിനക്ക് നൽകാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പരീക്ഷയിൽ നീ തോറ്റെങ്കിൽ മറ്റ് നല്ലൊരു പരീക്ഷയിൽ ഉത്തമ വിജയം കരസ്ഥമാക്കുവാൻ ദൈവത്തിൻ്റെ ഉള്ളിൽ പ്ലാനുണ്ട്. നിൻ്റെ മക്കളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. വിശ്വസിക്കുന്നോ നീ? കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആരാണ്? ഹൂ ക്യാൻ നോ? അതിനുത്തരം റോമൻസ് 12:2. അതിൻ്റെ ഉത്തരമാണ് 12:2. ദൈവ ഇഷ്ടം അനുരൂപരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന്. ആമീൻ. മനസ്സ് പുതുക്കി. അവൻ്റെ മനസ്സറിയണമെങ്കിൽ നിൻ്റെ മനസ്സൊന്ന് പുതുക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൻ്റെ പാപ മാലിന്യങ്ങൾ മ്ലേച്ഛതകൾ അനുകൂലമായി പോകാതെ ടേൺ ഫ്രം ദ വിക്കഡ് വേസ്. റിന്യൂ യുവർ മൈൻഡ് and fix your mind to the Lord, then you will know the mind of the Lord. രണ്ടു കൂടെ ചേർന്ന് പറയണം. ഇപ്പം കളികൾ നടക്കുന്നുണ്ട്. 24 hours ഗോസ്പെൽ മെസ്സേജ് ലോകത്തിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കിത് കേൾക്കാൻ വയ്യ, കാണാൻ വയ്യ. എന്നൊരു ടി വി ഇവിടെ ഉണ്ടായിരുന്നേ കാണാം. ടി വി ഇവിടെ വന്നു, കണക്ഷനുണ്ട്, എല്ലാം ഉണ്ട്, റിമോട്ടും ഉണ്ട്. പക്ഷെ കാണുമെങ്കിൽ അത് ഓൺ ചെയ്യണം. നമ്മുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് ദ പർട്ടിക്കുലർ ചാനൽ ഓൺ ചെയ്ത് ആ റിമോട്ടും ടി വിയും ഏകാഗ്രതയിൽ വരുമ്പോൾ ടി വിക്കകത്ത് ഉള്ളത് കാണാം. ഇതുപോലെ കർത്താവിൻ്റെ മനസ്സും നിൻ്റെ ഹൃദയവും മനസ്സും കർത്താവിൻ്റെ മനസ്സും കൂടെ ഏകാഗ്രതയിൽ വരുമ്പോൾ അവൻ്റെ മനസ്സ് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അതാണ് സാംസ് 25:14. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ. കർത്താവിൻ്റെ മനസ്സറിയണമോ? നിൻ്റെ മനസ്സൊന്ന് പുതുക്കണം. എല്ലാവരും കണ്ണുകൾ ഒരു നിമിഷം അടച്ചാട്ടം. എവരി ഐ ക്ലോസ്ഡ്, എവരി ഹാർട്ട്സ് ബൗ ഡൗൺ, ഹെഡ്സ് ബൗ ഡൗൺ. Who knows? There are some perplexing questions in the world. ഉത്തരം കിട്ടാതെ ചില ചോദ്യം. മനുഷ്യൻ്റെ ആത്മമേലോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു, ആർക്കറിയാം? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സകല ദൈവമക്കൾക്കും അറിയാം അവരുടെയൊക്കെ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ നിർണയമല്ലെങ്കിൽ let this day be your the day of your confirmation and salvation. Hallelujah. വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിൻ്റെ ഉപവാസവും പ്രാർത്ഥന വ്യർത്ഥമല്ല. പ്രാർത്ഥിച്ചത് പോലെ നടന്നില്ലെങ്കിലും ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ദൈവം കൃപ നൽകും, ആർക്കറിയാം? 100% ഷുവർ. പ്രൈസ് ദ ലോർഡ്. ദൈവസഭയുടെ ഉപവാസം വ്യർത്ഥമല്ല. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം കണ്ണുനീരോട് ഉപവസിച്ചാൽ വ്യർത്ഥമല്ല, ആർക്കറിയാം? നിശ്ചയമായി സ്വർഗം അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവജനങ്ങൾ ഉപവസിക്കുമ്പോൾ ഏകാഗ്രത വേണം. മറ്റുള്ള ചിന്തകൾ, പതറിയ ചിന്തകളില്ലാതെ ഏകാഗ്രതയോട് നിലവിളിച്ചാൽ നിലവിയോട് കരുണ ചെയ്ത ദൈവം നിന്നോട് കരുണ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എസ്തേറേ, ഉന്നത പദവിയിൽ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിനക്ക് വലിയ ഉത്തരവാദിത്തത്തോടുകൂടെയാണ്. നീ വെറും ഉപ്പ് തൂണല്ല, ഉപ്പായിരിക്കും. ഒന്ന് ചോദിച്ച്, ഞാൻ എന്താണ് എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത്? എന്തിനാണ് ദൈവം ഈ സഭയിൽ എന്നെ കൊണ്ടുവന്നത്? ദൈവസഭയ്ക്കകത്ത് എന്നെ കൊണ്ട് എന്തോ പ്രയോജനം? ഇവിടെ ഇപ്പോൾ ആരും എഴുതി തരണ്ട. നിന്റെ മനസ്സിലും നീ ചോദിക്കുക, എൻ്റെ സാന്നിധ്യത്തിലൂടെ ഉള്ളതുകൊണ്ട് ദൈവസഭയ്ക്ക് എന്തോ പ്രയോജനം? എൻ്റെ സാന്നിധ്യത്തിലൂടെ ഉള്ളത് എൻ്റെ കർത്താവിന് എന്തോ പ്രയോജനം? പൊതുലോകത്തിനെന്തോ പ്രയോജനം? ഞാൻ ഉപ്പ് തൂണാണോ ഉപ്പാണോ? ലയിച്ച് ചേരുവാൻ ഇന്ന് രാവിലെ പ്രതിഷ്ഠിക്കാൻ ദൈവസഭയിൽ. ലാസ്റ്റ്, ഹൂ ക്യാൻ നോ ദ മൈൻഡ് ഓഫ് ദ ലോർഡ്? നിന്നെക്കുറിച്ച് കർത്താവിൻ്റെ മനസ്സെന്താണ്? നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം അറിയുവാൻ നിന്റെ മനസ്സൊന്ന് പുതുക്കിയാട്ടെ. മനസ്സിൻ്റെ അഴുക്കിളക്കി ഒന്ന് മാറ്റിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. റിന്യൂ യുവർ മൈൻഡ്.